السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ സംസാരം ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അന്ന് കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം ട്രാൻസ്ജെൻഡർ വിവാദങ്ങൾ തെളിയിക്കുന്നത് എന്നുള്ള ഒരു ടൈറ്റിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ലൈവ് സെഷന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ്, എന്താണ് ഇന്നത്തെ വിഷയത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും. ഇന്ന് കേരളത്തിൽ വളരെ വലിയ രൂപത്തിൽ തന്നെ ആവർത്തിച്ച് ട്രാൻസ്ജെൻഡറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ LGBTയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ അത്തരം വിഷയങ്ങൾ കൂടുതലായിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തുടരെ തുടരെയുള്ള വിവാദങ്ങൾ ഈ വിഷയത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ വാദങ്ങൾ ദിവസം എന്നോണം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം കൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ വരെ, ഇതുവരെ ഇത്തരം നമ്മുടെ അൺമാസ്കിംഗ് എത്തീസം ചാനലിലാണെങ്കിലും മറ്റ് നമ്മുടെ ചാനലുകളിലും ചർച്ചകളിലും ആണെങ്കിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരല്പം താല്പര്യമുള്ള ആളുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുന്ന ആളുകളും മാത്രമായിരുന്നു ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നതും ശ്രദ്ധിച്ചിരുന്നതും എങ്കിൽ, ഇപ്പോ സാധാരണക്കാരടക്കം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോ അത്തരം ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നിരിക്കെ എന്തൊക്കെയാണ് ഈ വിവാദങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായി, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മുമ്പിൽ ഏതാനും ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് മനസ്സിലാക്കുക, ഒന്ന് ഓടിച്ചു പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രധാനമായും ഇത്തരം വിഷയങ്ങൾ നമുക്കറിയാം, നമ്മുടെ ചാനൽ നമ്മുടെ ചർച്ചകളും അതുപോലെ തന്നെ നമ്മുടെ ചാനലും എല്ലാം ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, നിരന്തരം ഇത്തരം വിഷയങ്ങൾ നമ്മൾ വളരെ മുമ്പേ തന്നെ ഈ വിഷയത്തിന്റെ പ്രശ്നവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും സാമൂഹികമായ പ്രത്യാഘാതങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ പല ആളുകളും പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇത്തരം വ്യക്തികൾക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്, അവരെ നിങ്ങൾ മനുഷ്യരായി അംഗീകരിക്കുന്നില്ല, അവരെ മനുഷ്യാവകാശത്തിനെതിരായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നതും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഈ വിഷയത്തെ പലരും നേരിടാൻ ശ്രമിച്ചത്. അവിടെ നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് വളരെ വ്യക്തമായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ നമ്മൾ അവിടെ വ്യക്തമാക്കി, ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കുന്ന ആളുകൾ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നേയില്ല. പുരുഷ ശരീരത്തിൽ സ്ത്രീയായി അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ സ്ത്രീണ സ്വഭാവങ്ങൾ ഉണ്ടാവുകയോ അത്തരം ചിന്തകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല, അത് ജെനുവിൻ അല്ല എന്ന് ഒരു സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ പ്രയാസങ്ങളല്ല എന്ന് നമ്മൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു വിലയുമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പലരും പറയുന്നത് അവരെ മനുഷ്യരായി കാണില്ല എന്നല്ല, നമ്മൾ പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നത് അവർ മനുഷ്യരാണ്, മനുഷ്യരെന്ന നിലക്കുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പൗരാവകാശങ്ങളുണ്ട്, പൗരൻ എന്ന നിലക്ക് അവർ ഈ പ്രവർത്തികളെല്ലാം ഞങ്ങൾ നമ്മൾ എതിർക്കുന്ന ധാർമ്മികമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അധാർമ്മികമാണ് എന്ന് പറഞ്ഞ് നമ്മൾ എതിർക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് പൗരന്മാരെന്ന നിലക്ക്, മനുഷ്യരെന്ന നിലക്ക് മനുഷ്യാവകാശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികൾക്കെതിരായിട്ടോ ഇത്തരം ആളുകൾക്കെതിരായിട്ടോ അല്ല നമ്മൾ സംസാരിക്കുന്നത്, മറിച്ച് ഇതിൻ്റെ മറവിലൂടെ ചില വളരെ കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ട്, ചില ആശയങ്ങൾ ഇതിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ട്, ചില കാര്യങ്ങളെ ഇതിൻ്റെ മറവിലൂടെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്, അഥവാ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെയല്ല, മറിച്ച് ആ വ്യക്തികളുടെ പ്രയാസവും അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഇതിനു പിന്നിലുള്ള ജെൻഡർ പൊളിറ്റിക്സിനെയാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ പ്രയാസങ്ങൾ അത് പരമാവധി ലഘൂകരിക്കുവാൻ, അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ സമൂഹം എന്ന നിലക്ക് നമ്മളിൽ നിന്ന് വേണം, അത് നിരന്തരം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം, യാതൊരു സംശയമില്ല. എന്നാൽ ഇതിന്റെ പിന്നിലൂടെ അടത്തിവിടുന്ന ജെൻഡർ പൊളിറ്റിക്സിന് വലിയ ദൂര വ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട്. അത് സമൂഹത്തെ തകർക്കും, അത് ധാർമ്മികതയെ തകർക്കും, അത് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ അതിർവരമ്പുകളെയും തച്ച് തകർത്തുകൊണ്ട് ഒരു പൂർണ്ണമായ ഒരു അനാർക്കി ഉണ്ടാക്കും എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോ, ഇത് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ഓരോ ആസ്പെക്റ്റും വ്യക്തികളെ എങ്ങനെ ബാധിക്കുന്നു, കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു, സ്ത്രീകളെ എങ്ങനെ ബാധിക്കുന്നു, സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഒരു രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, അടുത്ത തലമുറയെ എങ്ങനെ ബാധിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ മലയാളികളുടെയും ഒന്നാമത്തെ പ്രതികരണം എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരുന്നു. എന്താണ്, എന്തൊക്കെ തരത്തിലുള്ള ആശങ്കകളാണ്, വെറുതെ എഴുതാപ്പുറം വായിക്കുകയാണ്, അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെ ഇങ്ങനെ ആ പഠനം ഈ പഠനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നൊക്കെയുള്ള ഒരു പിന്നെ ഒരു പ്രതികരണമായിരുന്നു പൊതുവിൽ. പിന്നെ ഈ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാത്ത, എന്നാൽ പൊതുവിൽ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുള്ളൂ എന്ന് അറിയുകയും ആ വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു പൊതുവായ പ്രതികരണം ഈ രൂപത്തിലായിരുന്നു. വെറുതെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ വന്നപ്പോ അവിടെ പറഞ്ഞത് ഒരു കേവലം ഒരു പാൻറ് ഇടാനുള്ള ഒരു ഒരു പദ്ധതി, അതിനു വേണ്ടി ഇങ്ങനെ അത് അത് നടപ്പിലാക്കുമ്പോഴേക്ക് നിങ്ങൾ അങ്ങനെ വലിയ ജെൻഡർ കൺഫ്യൂഷൻ, ജെൻഡർ നോൺ കൺഫോമിറ്റി, LGBT എന്നൊക്കെ പറഞ്ഞ ആ ഘട്ടങ്ങളൊക്കെ നിങ്ങൾ വെറുതെ പറയാണ് എന്നതാണ് പൊതുവായി വന്നിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി തന്നെ ഇത്തരം വിഷയങ്ങളുടെ ഒരു തുടക്കം സംഭവിക്കുന്നത് നമുക്കറിയാം, ഈ ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും അത് ചാനലുകളിൽ ചർച്ചയാവുകയും ചെയ്തപ്പോഴാണ് പൊതുസമൂഹം ഈ വിഷയം കൂടുതലായി ശ്രദ്ധിക്കുന്നത്. അങ്ങനെ മീഡിയ വണ്ണിൽ ഞാനൊരു ചർച്ചക്ക് പോയി. ആ ചർച്ചയിൽ പിന്നെ ഞാൻ ചെയ്തെന്താന്ന് ചോദിച്ചാൽ, ഇവർ പൊതുവെ ചെയ്യാറുള്ളത് ജെൻഡർ ന്യൂട്രാലിറ്റി ഈക്വൽ ടു പെണ്ണ് പാൻഡിഡൽ എന്ന് പറയലാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു, അത് ഇത് കേവലം ഒരു പെൺകുട്ടി പാൻഡിടുന്നതോ അല്ലെങ്കിൽ പെൺകുട്ടികൾ പാൻഡിടുന്നതോ ആയ വിഷയമല്ല. പാൻഡിടാൻ താല്പര്യമില്ലാത്ത പെൺകുട്ടികൾ അതിന് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വേറെ വിഷയമാണ്, അത് അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എങ്കിൽ കൂടി അത് അവിടെയും നിൽക്കുന്ന ഒരു കാര്യമില്ല. ഇതിന് പിന്നിൽ ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്, അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട്, അത് സമൂഹത്തിൽ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആ പിന്നെ ചർച്ച ആങ്കർ ചെയ്തിരുന്ന അവതാരക പിന്നെ പറഞ്ഞ ഒരു വാക്ക്, അത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്കാണ്, ആ വാക്ക് നിങ്ങൾ ആദ്യം കേൾക്കുക, എന്നിട്ട് നമുക്ക് അതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിലേക്ക് കടക്കാം. ഒരു സമൂഹത്തിലെ കാലിഫോർണിയയിൽ മാത്രം 27% ആളുകൾ ജെൻഡർ നോൺ കൺഫേമിംഗ് ആണ്, കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇതാണ് അപകടം എന്ന് വെച്ചാൽ, നമ്മൾ വളരെ പിന്നെ പെരിഫറലായി പാൻറ്റും സാരിയും മാത്രം ചർച്ച ചെയ്യുന്നതിനപ്പുറത്ത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നതിൻ്റെ പേരിൽ ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ലിബറൽ ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്, അതിൻ്റെ അപകടം വളരെ വലുതാണ്. ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിച്ചു നോക്കുക, നാളെ നമ്മുടെ മകൻ എനിക്ക് ആണാണോ പെണ്ണാണോ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്രത്തോളം വലിയ ഒരു അപകടമായിരിക്കും. അവിടെയും അവസാനിക്കുന്നില്ല, ഇങ്ങനെ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ടീംസിന് കൂടുതലായി ഡിപ്രഷൻ, അതുപോലെ തന്നെ ആങ്സൈറ്റി, അതുപോലെ തന്നെ നോൺ സോഷ്യൽ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് പഠനങ്ങൾ നമുക്ക് വളരെ കൃത്യമായി കാണാൻ
സാധിക്കും. ഡോക്ടർ അബ്ദുള്ള ബാസിൽ, താങ്കൾ പറയുന്നത് ശാസ്ത്രീയമായിട്ടാണെന്നാണെന്ന് താങ്കൾ ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ സ്കൂളുകളെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് ഈ ചർച്ച ഉരുത്തിരിഞ്ഞെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പെൺകുട്ടികൾ സ്വതന്ത്രമായി ഒന്ന് പാൻസ് ഇട്ട് നടക്കാൻ പറ്റുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും എന്തൊരു വലിയ ആശങ്കയാണ് നിങ്ങളെയൊക്കെ ഭരിക്കുന്നത്, അത്ഭുതം തോന്നുകയാണ്. അല്ല, താങ്കളുടെ ഒരു വാദമായി ഞാൻ
കണ്ടില്ലേ, അപ്പോ അവർ പറഞ്ഞ ആ വാചകം കൃത്യമായി ശ്രദ്ധിക്കണം. വല്ലാത്ത തരം ആശങ്കയാണ്, അത്ഭുതം തോന്നുകയാണ്. കേവലം പെൺകുട്ടികൾ കുറച്ചൊരു പാൻറ് ഇടുമ്പോഴേക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്, ജെൻഡർ നോൺ കൺഫോമിറ്റി കുട്ടികളെ ബാധിക്കും, സമൂഹത്തെ ബാധിക്കും, അടുത്ത തലമുറയെ ബാധിക്കും, ഇങ്ങനെയൊക്കെ എന്തിനാണ് വെറുതെ പറയുന്നത്, ആ ഇവിടെ നടന്നത് ഇപ്പൊ ഒരു പാൻറ് ഇടൽ ചടങ്ങല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ തരം ആശങ്കകളാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോ ഇത് നടന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോ ആ ചർച്ച നടന്നു, അന്ന് നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഇവർ പറഞ്ഞത് എന്തൊക്കെ തരം ആശങ്കകളാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച ആ ആശങ്കകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ഏതോ പിന്നെ 50 വർഷം മുമ്പോ 100 വർഷം മുമ്പോ ആരോ പറഞ്ഞു വെച്ച പ്രവചനത്തെ കുറിച്ചൊന്നല്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ പോയി ഞങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്, ഇന്ന ഇന്ന പ്രത്യാഘാതങ്ങൾ അതിന് വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ തരം ആശങ്കകളാണ്, അത്ഭുതം തോന്നുകയാണ് എന്ന് പറഞ്ഞു പരിഹസിച്ച ആളുകൾ അവർ ഇന്ന് എന്ത് പറയുന്നു. കാരണം അന്ന് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആശങ്കകൾ എന്ന് പറയുന്നത് പ്രധാനമായും ഇതൊക്കെ തന്നെയായിരുന്നു. അതായത്, ഒന്ന്, ആണോ പെണ്ണോ എന്നറിയാത്ത, അല്ലെങ്കിൽ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ലിംഗ ശങ്കയുള്ള ഒരു തലമുറയുടെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഒന്ന് പറഞ്ഞത്. അതായത്, കുട്ടികൾക്ക് ആണാണോ പെണ്ണാണോ എന്നുള്ള ലിംഗ സ്വത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് ഞങ്ങൾ അന്ന് ആശങ്കയായി പറഞ്ഞിരുന്നു. ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? രണ്ടാമത്തത്, ശാരീരികമായി ആണായ വ്യക്തിക്ക് പെണ്ണാണെന്ന് അവകാശപ്പെടാൻ സാധിക്കും. ശാരീരികമായി പൂർണ്ണമായും ബയോളജിക്കലി മെയിലാണ്, പക്ഷേ പെണ്ണാണ് എന്നാണ് അവർ പറയുന്നത്, സ്വയം പറയുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ പെണ്ണായി കൺസിഡർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആണിന് പെണ്ണാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഒരാള് ഇപ്പൊ എന്നെ ഉദാഹരണമായിട്ട് എടുക്കുക, ഞാൻ പൂർണ്ണമായും ബയോളജിക്കലി മെയിലാണ്, പൂർണ്ണമായും ആണാണ്, ആ ആണായ ഞാൻ പെണ്ണാണെന്ന് അവകാശപ്പെട്ടാൽ ഈ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ എന്നെ പെണ്ണായി കൺസിഡർ ചെയ്യണം, എനിക്ക് സ്ത്രീകളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക്, അവരുടെ ടോയ്ലറ്റുകളിലേക്ക്, അവരുടെ ഹോസ്റ്റലുകളിലേക്ക്, അവരുടേതായ സ്വകാര്യ ഇടങ്ങളിലേക്കൊക്കെ എനിക്ക് പ്രവേശിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെ സ്വയം പ്രഖ്യാപിക്കുന്നത് മാത്രം അടിസ്ഥാനമാക്കുമ്പോൾ സാമൂഹികമായ പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിലേക്കൊക്കെ ഞാൻ ഇനി കടന്നു വരാം. അതേപോലെ തന്നെ നമ്മൾ അന്ന് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അത് പറയുന്നത് പുരോഗമന വിരുദ്ധമാകുന്ന ഒരവസ്ഥ ഉണ്ടാകും. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഇന്ന് അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കിനി പരിശോധിക്കാം. ഇനിയോ മാതാപിതാക്കൾക്ക് പോലും തടയാൻ പറ്റാത്ത രീതിയിൽ കുട്ടികളെ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കും എന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അതിനെ കുറിച്ച് ഇവരുടെ അഭിപ്രായം എന്താണ്? ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ കൂട്ടാൻ കാരണമാകും, അത് കൂടുതലാക്കുകയാണ് ചെയ്യുക എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളിലേക്ക് ഞാൻ ഇനി വരാനിരിക്കുകയാണ്. അപ്പോ ഈ രൂപത്തിൽ വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ അന്ന് പറഞ്ഞ ആശങ്കകളുടെ അവസ്ഥ എന്താണ്, അതിനെക്കുറിച്ച് അന്ന് എന്തൊക്കെ തരം ആശങ്കകളാണ്, എന്ത് അത്ഭുതം തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇന്ന് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് എന്ന് വളരെ കൃത്യമായി കൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ നമുക്ക് വേണം. ഇതിങ്ങനെ വലിയ പുരോഗമനവാദികളാണ്, പുരോഗമനത്തിന്റെ അപ്പോസ്തലന്മാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. കാരണം ഇത് ഈ കാര്യങ്ങൾ, ഇത് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് മാത്രമായി വന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ, അത് ലോകത്ത് നടപ്പിലാക്കുകയും ഈ പ്രശ്നങ്ങളൊക്കെ നടന്നതുമാണ്. എന്നിട്ടും അത് ഉദ്ധരിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കാനാണ് അവർ തയ്യാറാകുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് അവർക്ക് പോലും ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല ഈ ടി വി ആങ്കർമാരുടെ, ഞാൻ പിന്നെ ആങ്കർമാരെ ആ രൂപത്തിൽ പിന്നെ എന്തെങ്കിലും പറയല്ല, മറിച്ച് ഇവര് ഈ വിഷയത്തെ എത്രത്തോളം മനസ്സിലാക്കി ഇതിനു വേണ്ടി വാദിക്കും. ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാ വിഷയത്തിലും കൃത്യമായ ധാരണ വേണം, എല്ലാറ്റിനെ പറ്റിയും അറിവ് വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യത്തെ അനുകൂലിക്കുമ്പോഴെങ്കിലും, നമ്മള് വാർത്ത വായിക്കാൻ ഓക്കെ, നമ്മള് ഇന്ന് ഇന്ന് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വാർത്ത വായിക്കാൻ പ്രത്യേകിച്ച് അറിവൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അറിവ് വേണം നമ്മൾ പറയും. പക്ഷെ ഒരു കാര്യത്തെ അനുകൂലിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, അതിനുവേണ്ടി വാദിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയെങ്കിലും വേണ്ടേ? അതുപോലും ഇല്ലാതെയാണ് പല ആളുകളും ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. കാരണം എന്താ, ഒറ്റ കാരണമേ ഉള്ളൂ, ഇത് പുരോഗമനമാണ്, ഇത് പുരോഗമനം എന്ന ലേബലിലാണ് ഇത് വരുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം, മറ്റൊരു കാരണമില്ല. അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, അതിന്റെ പോസിറ്റീവോ നെഗറ്റീവോ ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഒന്നും ചെയ്യാതെ എന്താണ്, അത് പുരോഗമനപരമായ ആശയാണ് എങ്കിൽ ഞങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പിന്നാലെ പോകാം എന്നും ചിന്തിക്കുക മാത്രം ചെയ്യുന്ന, ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. ഇപ്പൊ ഈ അവസാനം വന്നിട്ടുള്ള വാർത്തകൾ ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, അതിന്റെ ഓരോ വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യണം. അവസാനം വന്നിട്ടുള്ള വാർത്ത, ഒരു ചാനലില് അത് പിന്നെ അവതരിപ്പിക്കുന്ന ഒരു രൂപം, അത് നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ഇത് അതായത് ഒരു ആണ് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിഷയം ഉണ്ടായല്ലോ, അല്ലെങ്കിൽ ഒരു വാർത്ത ഉണ്ടായല്ലോ, അതായത് സ്ത്രീയായി ജനിച്ച് സ്ത്രീയായ ഒരു വ്യക്തി, അവർ എന്തോ പുരുഷനാണെന്ന് പറഞ്ഞു, എന്നിട്ട് പുരുഷൻ പ്രസവിച്ചു, അവര് പ്രസവിക്കാൻ പോകുമ്പോൾ പുരുഷൻ പ്രസവിച്ചു എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത, അതിനെ എതിർത്തുകൊണ്ട് പിന്നെ ഒരു MLA പ്രസംഗിക്കുകയും അത് വാർത്തയാക്കുകയും ചെയ്യുമ്പോൾ, ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇവർ പറയുന്ന ഒരു വാക്കുണ്ട് അത്, അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് അവർ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ ആദ്യം കേട്ടോളൂ.
സിയും സഹദിന്റെയും കാര്യം വന്നപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൃത്യമായി തന്നെയാണ്. കാരണം ഒരു ചുരിദാർ ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ജീൻസും ടീഷർട്ടും അങ്ങോട്ട് മാറി ഇട്ടതോ അങ്ങനെയല്ലായിരുന്നു അവർ. അവരുടെ അപ്പർ പോർഷൻ, അതായത് സ്തനം മാറ്റിവെച്ച, അവർ പൂർണ്ണമായും ആണിലേക്ക് മാറാൻ ശ്രമിച്ച ഒരാളാണ്. അവരുടെ താഴ്ഭാഗത്തേക്ക് മാത്രമാണ് അവർ ഇപ്പോഴും സ്ത്രീയായിട്ടുള്ളത്, മുകളിലേക്ക് അവർ മുഴുവനായും ആണാണ്, മനസ്സുകൊണ്ട് അവർ ആണാണ്. അപ്പോ അത് അംഗീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ
കണ്ടില്ലേ, അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു വ്യക്തി പറയാണ് ഈ വിഷയത്തെ കുറിച്ച് ഒരു ധാരണ, അവരെന്താണ് ശരീരത്തിന്റെ മുകൾ ഭാഗത്ത്, അതായത് അരന്റെ മുകളിലേക്ക് എന്താണ് ആണാണ്, അരന്റെ താഴെയാണ് പെണ്ണ്, ആലോചിച്ചോളൂ, ഒരു കാര്യം വിശദീകരിക്കുകയാണ്. അതായത് ട്രാൻസ്മാൻ എന്നുള്ളതിനെ വിശദീകരിക്കുകയാണ്. അരന്റെ മുകളിലോട്ടാണ് അരന്റെ താഴോട്ട്. ഇത് ഞാൻ പറയുന്നത് ബാലരമക്ക് അധികം അല്ല, പണ്ട് ബാലരമയിലും പിന്നെ കളിക്കുടുക്കയിലൊക്കെ വരാറുണ്ട്. പിന്നെ അരന്റെ മേലെ പിന്നെ ആനയും അരന്റെ താഴെ കുതിരയൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള കഥകളും അങ്ങനെയുള്ള പിന്നെ കാർട്ടൂണുകളൊക്കെ വരാറുണ്ട്. അതിനെ കുറിച്ചൊന്നല്ല പറയുന്നത്, ഇത് ഒരു വാർത്ത വായിക്കുന്ന ഒരു വ്യക്തി പറയാണ്, അരന്റെ മുകളിൽ ആണും അരന്റെ താഴെ പെണ്ണുമാണ്, അതുകൊണ്ടാണ് ഗർഭം ധരിച്ചത് എന്നുള്ളത്. അപ്പോ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നോ എന്താണ് ട്രാൻസ്ജെൻഡറിസം എന്നുള്ളോ ഒന്നും അറിയില്ല. അപ്പൊ ഇവര് മനസ്സിലാക്കി എന്താ, അരന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സ്ഥലം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ സ്ഥലം മുറിച്ചു മാറ്റുമ്പോഴേക്ക് എന്തായി, അരന്റെ മുകളിൽ ആണായി. അരന്റെ താഴെയോ അരന്റെ താഴെ അവർക്ക് സ്ത്രീകളുടേതായ ലൈംഗിക അവയവങ്ങളും മറ്റു കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അരന്റെ താഴെ പെണ്ണ്, അപ്പൊ മുകളിൽ ആണും അതുപോലെ തന്നെ താഴെ പെണ്ണും. ഇത് ഞാൻ കളിയാക്കുകയല്ല, മറിച്ച് ഒരിക്കലും കളിയാക്കേണ്ട ഒരു വിഷയമല്ല. കാരണം നമ്മള് പിന്നെന്താ പറയാ, നമ്മള് കാര്യമായി ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ടി വിയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകളും ആങ്കർമാർക്ക് പോലും ഈ വിഷയത്തിന് ഇത്രമാത്രം ധാരണക്കുറവുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റാളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ എന്താ സംഭവം? അതായത് ഇവര് വിചാരിക്കുന്ന എന്തോ ഈ സ്ഥലം എന്നുള്ളതാണ്, അതേപോലെ തന്നെ ലൈംഗിക അവയവം എന്നുള്ളതാണ് ഒരാളുടെ ജെൻഡർ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ സെക്സ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള നോളജാണ് ഈ അവയവങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളെല്ലാവരും അല്ലെ, നമ്മൾ ബയോളജി ക്ലാസ് ഒന്നാം ക്ലാസ് തൊട്ട് എടുക്കേണ്ടി വരും ചിലപ്പോൾ. അതായത് നമ്മളെല്ലാവരെയും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ജീവജാലങ്ങളും കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ്. ആ കോശങ്ങളിലാണ് നമ്മൾ എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ കോശങ്ങളിലുണ്ട് എന്ത് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അത് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷന്റെ ക്ലാസ് തൊട്ട് തുടങ്ങേണ്ടി വരും. അതായത് പിന്നെ എക്സ് എക്സ് ക്രോമസോമുകളാണ്, അതായത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും വരുന്ന ക്രോമസോമുകൾ കൂടി ചേർന്ന് ആ സെക്സ് ക്രോമസോമുകൾ രണ്ടും എക്സ് ആണെങ്കിൽ അതൊരു പെണ്ണായിരിക്കും. അത് അരക്ക് മുകളിൽ മാത്രം എക്സ് എക്സും അരക്ക് താഴെ എക്സ് വൈയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എല്ലാ കോശങ്ങളിലും എക്സ് എക്സ് ആയിരിക്കും. അതേപോലെ തന്നെ എക്സ് വൈ, എക്സ് വൈ ആണെങ്കിൽ അതായത് അമ്മയിൽ നിന്ന് വരുന്നത് എക്സും അച്ഛനിൽ നിന്ന് വരുന്നത് വൈയും ആണെങ്കിൽ അത് മെയിൽ ആയിരിക്കും, ആണായിരിക്കും. അപ്പൊ അത് അരക്ക് മുകളിലും താഴെയൊക്കെ എക്സ് വൈ തന്നെ ആയിരിക്കും. അല്ലാതെ ഈ പറയുന്നത് പോലെ അരക്ക് മുകളില് ആണും അരക്ക് മുകളില് അരക്ക് താഴെ പെണ്ണും എന്ന് പറയുന്ന അവസ്ഥ ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡറുകൾ പോലും അങ്ങനെ അവകാശപ്പെടുന്നൊന്നുമില്ല. പക്ഷെ ഇതിനെ കുറിച്ച് ഒരു അറിവും ഇല്ലാതെ ഇതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ, ഇതിന് പിന്നെ അനുകൂലിക്കാൻ വരുന്ന പാവം ആളുകൾ, അവരെന്ത് ചെയ്യാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് വിവരമില്ല എന്നുള്ളത്. ഞാൻ പറയുന്നത് വിവരത്തിന്റെ കാര്യം മാത്രമല്ല, എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ ഉണ്ട്, ഇത്ര പരിഹാസ്യമായ കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നു, ഒന്നുമില്ല, സംഭവം എന്തോ പുരോഗമനാണെന്ന് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനെയൊക്കെ അനുകൂലിക്കലാണ് പിന്നെ പിന്നെ പുരോഗമനം എന്ന ഒരു പൊതുബോധം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുരോഗമനത്തിനെതിരായി ഒന്നും പറയാൻ പാടില്ല, ആ പുരോഗമനത്തെ അനുകൂലിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാം, ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ അതിനെ അനുകൂലിക്കുക, ഇത് ഇതിനേക്കാൾ വലിയ ഒരു പിന്നെ ഒരു ദുരവസ്ഥ എന്താണുള്ളത് അല്ലെ? ഇത് ഇത് ഇവിടെയും അവസാനിക്കുന്നില്ല. ഇങ്ങനെ ഈ സാധനം, ഇത് തലപ്രാന്താകുന്ന ഒരു സാധനമാണ് അല്ലെ? തലക്ക് മേലെ ആണ് താഴെ പെണ്ണ്, പിന്നെ എന്താ പറയാ, രാവിലെ ആണ് ഉച്ചക്ക് പെണ്ണ്, പിന്നെ വൈകുന്നേരമാകുമ്പോ എന്താന്ന് തിരിയാത്ത ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ കൂടി മനുഷ്യന്മാർക്ക് തിരിയാത്തൊരു സാധനമാണ്, ഇത് തിരിയാത്തൊരു സാധനമാണ് നമ്മൾ പറയുന്നതല്ല. ഇതങ്ങോട്ട് വിശദീകരിക്കാൻ ടി വി ആങ്കർമാർക്ക് പോലും സാധിക്കുന്നില്ല. അവര് പോലും ആകെ കൺഫ്യൂഷൻ ആയി പോവാണ് അവരത് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ കൺഫ്യൂഷൻ നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. ഒന്നുകൂടി നിങ്ങൾ കണ്ടോളൂ,
വിളിക്കേണ്ടി വരും. അച്ഛനായി സങ്കല്പിക്കുന്ന അമ്മ എന്താ എന്ന് പറയാ, മൊത്തം കൺഫ്യൂഷനായി. അപ്പോ ഇതാണ് പ്രശ്നം ഡോക്ടറെ.
അതെ, ഇതാണ് പ്രശ്നം അല്ലെ? എന്താണ് ഒന്നുകൂടി നിങ്ങൾ കണ്ടു,
രാജ പ്രസവിച്ച ആളെ അച്ഛൻ എന്ന് വിളിക്കേണ്ടി വരും. അച്ഛനായി സങ്കല്പിക്കുന്ന അമ്മ എന്താ എന്ന് പറയാ, മൊത്തം കൺഫ്യൂഷനായി. അപ്പോ ഇതാണ് പ്രശ്നം ഡോക്ടറെ.
ഇതാണ് നമ്മൾ പറഞ്ഞ ജെൻഡർ കൺഫ്യൂഷൻ. അപ്പോ എന്താ സംഭവം, ഇത് ഇതാണ് ആ ഒരു മനുഷ്യന്മാർക്ക് പിന്നെ ഒരു കോമൺ സെൻസ് ഉണ്ട്. ആ കോമൺ സെൻസിന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ എടുത്തിട്ട്, എന്നിട്ട് എന്താ, ശരീരമാണെങ്കിലും ഇപ്പൊ മനസ്സാണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ കൊണ്ടുവരിക, എന്നിട്ടോ അതിൻ്റെ യാതൊരു അടിസ്ഥാനവും ഇല്ല. എന്തെങ്കിലും ഒരു അടിസ്ഥാനം, നമ്മൾ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ചർച്ച ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ആവർത്തിച്ചത് ഇതാണ്. എന്തെങ്കിലും ഒരു അടിസ്ഥാനം, നിങ്ങള് ഓക്കെ ശരീരം പൂർണ്ണമായും പുരുഷന്റേതായിരിക്കുമ്പോഴും സ്ത്രീയാണെന്ന് വാദിക്കാൻ എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറയും. അത് സ്ത്രീ, നമുക്ക് സ്ത്രീയാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറയും. ആ അടിസ്ഥാനം നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കൂടി ഒരു സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിന് അത് നമുക്ക് വേണ്ടേ? അതൊന്നുമില്ല, ഒരാള് പറയുന്നത് മാത്രമാണ് അതിന്റെ പിന്നെ അയാൾ ആണോ പെണ്ണാണോ എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്ന നിലയിലേക്ക് പോകാൻ. എന്നിട്ടോ ഇത് ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഇത് പിന്നെ അവര് തന്നെ പറയാണ്, എന്താ സഹദ് അച്ഛനും താൻ അമ്മയുമാകണമെന്ന് സിയ, അതായത് സഹദ് എന്ന് പറയുന്ന ഗർഭം ധരിച്ചയാൾ, അവരെന്താണ് ഗർഭം ധരിച്ചയാൾ അച്ഛനാകണം, അതേപോലെ തന്നെ പിന്നെ ഗർഭം ധരിപ്പിച്ചയാൾ എന്ത് ചെയ്യണം, അമ്മയുമാകണം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് എങ്ങനെയാണ്, ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അന്നേ പറഞ്ഞു ഈ ജെൻഡർ പോളിറ്റിക്സും ഈ സിദ്ധാന്തങ്ങളും സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല, സമൂഹത്തിൽ അപ്ലൈ ചെയ്താൽ സമൂഹം തകർന്നു പോകും, ഒരു സാമാന്യ ബുദ്ധിയുള്ള കുറച്ചെങ്കിലും വിവേകമുള്ള സമൂഹത്തിൽ ഇത് പറ്റൂല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ ആവശ്യപ്പെട്ടു, ഇങ്ങനെയുള്ള നിയമനിർമ്മാണത്തിനൊക്കെ ശ്രമിച്ചു, അവരുടെ അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. എങ്കിൽ കൂടി അവസാനം വന്നത് എന്താണ്, മാതാവ് സഹദ് തന്നെ, അവർ അച്ഛൻ എന്ന് പറഞ്ഞ ആള് തന്നെയാണ് അമ്മ എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ. ട്രാൻസ്ജെൻഡർ എന്ന് അവകാശപ്പെട്ട യുവതിക്ക് പിറന്ന കുഞ്ഞിന് നൽകിയത് ആശുപത്രി രേഖകൾ പ്രകാരമുള്ള ജനന സർട്ടിഫിക്കറ്റ്, കുഞ്ഞിനെ പ്രസവിച്ച സഹദാണ് മാതാവെന്ന് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തി. ഇത് എന്തുകൊണ്ടാണ്, ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇവരെന്തെങ്കിലും ഉപദ്രവിക്കണമോ അങ്ങനെയൊന്നോ ഒന്നുമല്ല, മറിച്ച് ഇത് സമൂഹത്തിൽ ഇങ്ങനെ പറ്റുള്ളൂ, പ്രസവിക്കുന്ന ആള് അച്ഛനാണെന്ന് രേഖപ്പെടുത്തി. നേരത്തെ പറഞ്ഞ ആ കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഒന്നുകൂടി കേൾക്കാം നമുക്ക് ആ കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ കൊണ്ട് ഒരു സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോകാം
വിളിക്കേണ്ടി വരും. അച്ഛനായി സങ്കല്പിക്കുന്ന അമ്മ എന്താ എന്ന് പറയാ, മൊത്തം കൺഫ്യൂഷനായി. അപ്പോ ഇതാണ് പ്രശ്നം ഡോക്ടർ രേഖാരാ.
അല്ലേ, അപ്പൊ ഈ പ്രശ്നത്തോടുകൂടി എങ്ങനെയാണ് നമുക്കൊരു സമൂഹം മുന്നോട്ട് പോകാൻ സാധിക്കുക? അല്ലെ, അപ്പോ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസ്ജെൻഡറുകൾക്കെതിരായിട്ട് അങ്ങനെ നല്ല പറയാം, മറിച്ച് എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് അറിയാത്ത ആളുകൾ പോലും ഉണ്ട് കമന്റിൽ അടക്കം വരുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒരിക്കൽ ഒന്നുകിൽ ബയോളജിക്കലി മെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ബയോളജിക്കലി ഫീമെയിൽ ആയിരിക്കും. അവർക്ക് ശാരീരികമായി ഒരു അവയവത്തിനും വ്യത്യാസം ഉണ്ടാവില്ല, മറിച്ച് അവരുടെ ഉള്ളിൽ തോന്നുന്നത് നേരെ തിരിച്ചുള്ള ജെൻഡർ ആയിരിക്കും, അതിനാണ് ട്രാൻസ്ജെൻഡർ. അപ്പൊ ഇതിനെ അംഗീകരിച്ചാൽ, ഈ പറഞ്ഞ കാര്യത്തെ സ്വത്വ സങ്കല്പമായിക്കൊണ്ട് അംഗീകരിച്ച് അവരുടെ പ്രയാസങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല പറയുന്നത്, വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ, അവർക്ക് അത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, ജെന്യുവിൻ ആയ അത്തരം പ്രയാസങ്ങളുള്ള ആളുകൾ ഉണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് പരിഹാരങ്ങൾ നമ്മൾ കാണണം, ആ പരിഹാര ശ്രമങ്ങൾ നമ്മൾ നടത്തണം. ഒരു സമൂഹം എന്നുള്ള നിലക്ക് അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. പക്ഷേ പ്രശ്നം വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഒരാൾ സെൽഫ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അപ്പോഴേക്ക് അയാളെ എന്താണോ ഐഡന്റിഫൈ ചെയ്തത്, അയാൾ ആ സ്വത്വത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് സമൂഹം ആ രൂപത്തിലേക്ക് റീവയർ ചെയ്യണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. മാത്രമല്ല, ഇവിടെ ഈ അച്ഛൻ പ്രസവിച്ച വിഷയം വന്നപ്പോൾ ഒരുപാട് ആളുകൾ അത് പിന്നെ നമ്മൾ പറയുന്നത് ഈ വിഷയം ഒന്നും അറിയാത്ത പൊതുസമൂഹത്തിലുള്ള ആളുകളും എല്ലാ വിഭാഗത്തിലും എല്ലാ മതവിഭാഗത്തിലും നിരീശ്വരവാദികളിൽപ്പെട്ട ആളുകൾ പോലും അതിനെ ഇതൊക്കെ ഒരുമാതിരി പിന്നെ എന്താ പറയാ യുക്തിക്ക് നടക്കാത്തൊരു കാര്യമാണ്, എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് പറയുന്നത് എന്ന നിലക്ക് അതിനെ എതിർക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൊതുസമൂഹത്തിൽ നല്ല രൂപത്തിൽ ഈ ജെൻഡർ ഐഡിയോളജിയുടെ ഒരു പൊള്ളത്തരം മനസ്സിലാക്കാൻ ഈ ഒരു ന്യൂസ് കാരണമായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ എനിവേ, അപ്പോഴൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഒരാണ് പ്രസവിക്കുക എന്നുള്ള സംഭവമാണ്, അതായത് ആ ശരിക്കും പെണ്ണാണ്, അതായത് ബയോളജിക്കലി ഫീമെയിൽ ആണ് പ്രസവിച്ചത്. പക്ഷേ ആ അങ്ങനെ ബയോളജിക്കലി ഫീമെയിൽ ആയ ഒരാൾ ആണാണെന്ന് പറഞ്ഞ് ആണ് പ്രസവിച്ചു എന്നുള്ളതാണ് നമ്മളൊക്കെ ട്രോള് ചെയ്തതും പരിഹസിച്ചതും പിന്നെ ചർച്ച ചെയ്തതും. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ചർച്ച ചെയ്യാതെ പോയ ഒരു കാര്യമുണ്ട്, അതെന്താണ്, അത് ഈ ഒരു കാര്യമാണ്. പെണ്ണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി അപ്പുറത്തുണ്ടല്ലോ, പ്രസവിച്ച ആള് പോട്ടെ കേട്ടോ, ഗർഭം ധരിച്ച ആള് പോട്ടെ, അയാളെ ഗർഭം ധരിപ്പിച്ച ഒരാളുണ്ടല്ലോ, അയാളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ വിട്ടുപോയില്ലേ? നമ്മളെല്ലാവരും ആലോചിക്കേണ്ട, ഈ വിഷയം ചർച്ച ചെയ്യുന്ന എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, പെണ്ണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി അപ്പുറത്തുണ്ട്, അതായത് ആളാണ് ഗർഭം ധരിച്ചതെങ്കിൽ തിരിച്ചുള്ള ഇപ്പുറത്തുള്ള പെണ്ണുണ്ടല്ലോ, പെണ്ണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, അയാളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗർഭം ധരിപ്പിച്ചത്. അദ്ദേഹം പുരുഷ ലൈംഗിക അവയവം ഉപയോഗിച്ചുകൊണ്ട് ആണ് അയാളാണ് ആ ഒരു കോട്ടൺ കോട്ട് അച്ഛനെ ഗർഭണൻ, ഗർഭിണി എന്ന് പറയാൻ പറ്റൂലല്ലോ അല്ലെ, അപ്പോ ഗർഭണനാക്കിയത്. അപ്പോ ആ വ്യക്തി ആ സംഭവത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, അതായത് പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളൊക്കെ അമ്മ എന്ന് വിളിച്ച ആ വ്യക്തി സ്വന്തം പുരുഷ ലൈംഗിക അവയവം ഉപയോഗിച്ചുകൊണ്ട് ഈ ഗർഭം ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഈ സ്ത്രീയാണെന്ന് പറഞ്ഞ് സ്ത്രീയായി പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടണം എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് ഗർഭം ധരിപ്പിച്ചത്, തന്റെ പുരുഷ ലൈംഗിക അവയവം ഉപയോഗിച്ചുകൊണ്ട് യോനിയിലേക്ക് അത് പ്രവേശിപ്പിച്ചുകൊണ്ട് ശുക്ലസ്കലനം നടത്തിക്കൊണ്ട് അവിടെ ഒരു പിന്നെ ഒരു കുട്ടിയെ ജനിപ്പിച്ചത് ആ പെണ്ണാണെന്ന് പറയുന്ന വ്യക്തിയാണ്. സമൂഹം അവരെ പെണ്ണായിട്ടാണ് അംഗീകരിക്കുന്നത് എങ്കിൽ ആ പുരുഷ ലൈംഗിക അവയവമുള്ള മറ്റൊരാളെ ഗർഭം ധരിപ്പിച്ച ആ വ്യക്തി യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് ഇന്ന് കയറി ചെല്ലുന്നുണ്ട്. ഞാനൊരു ഒരു വ്യക്തിയെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, ഇത് ഈ ഒരു ഒരു കാര്യത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ പെണ്ണാണെന്ന് അവകാശപ്പെടുന്ന പുരുഷ ലൈംഗിക അവയവങ്ങൾ പുരുഷ ലൈംഗിക അവയവമുള്ള ശുക്ല സ്കലനം നടത്തിയിട്ടുള്ള ആ ഗർഭം ധരിപ്പിച്ചിട്ടുള്ള വ്യക്തി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സ്ത്രീയാണെന്ന് അവകാശപ്പെട്ട് നടക്കുന്നുണ്ട്, അവർ സ്ത്രീകളുടേതായ സ്പേസസിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞപ്പോ അന്ന് പറഞ്ഞെന്താ, ഓ എന്തൊക്കെ തരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ തരത്തിലുള്ള ആശങ്കകളാണ്, അത്ഭുതം തോന്നുന്നു എന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ, വേറെ എവിടെയെങ്കിലും ഉള്ള കാര്യം ഒന്നും പറയുന്നില്ല, കേരളീയ സമൂഹത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ആളുകൾ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തു എന്നുള്ള അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായും. അപ്പോൾ പക്ഷേ എത്ര ആളുകൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത് കേവലം ഏതെങ്കിലും വ്യക്തിയുടെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ പെണ്ണാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആണിനും ആണാണെന്ന് അവകാശപ്പെട്ട് പെണ്ണിനും സമൂഹത്തിൽ ആ ഒരു സ്വത്വം സങ്കല്പിച്ചു കൊടുത്താൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനും വീണ്ടും ഈ വാർത്തകൾക്കിടയിൽ തന്നെ മറ്റൊരു വാർത്തകൾ കൂടി നിങ്ങൾ എത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചൊക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്, എന്താണ്, സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡറിന് ലൈംഗിക പീഡന കേസിൽ ശിക്ഷ. 16-കാരനെ പീഡിപ്പിച്ചതിന് 7 വർഷം കഠിന തടവ്. അതായത് സ്ത്രീയാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി, സ്ത്രീയാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി 16-കാരനെ പീഡിപ്പിച്ചു. പെണ്ണുങ്ങളെ പിന്നെ ആൺകുട്ടികളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ, ലൈംഗികമായി പീഡിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇനി നമ്മൾ അതും കേൾക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വളരെ സങ്കടകരമായ കാര്യം എന്താ ചോദിച്ചാൽ, ആ വാർത്ത നമ്മൾ വായിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്താ സംഭവം, വിളിച്ച് ആ വാർത്ത നിങ്ങൾക്ക് അവിടെ പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് വായിക്കാൻ സാധിക്കും. വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംഭവ സമയം പ്രതി പുരുഷനായിരുന്നു. സംഭവ സമയം പ്രതി പുരുഷനായിരുന്നു. ഈ തെറ്റ്, ഈ പീഡനം നടത്തുന്ന സമയത്ത് പ്രതി പുരുഷനായിരുന്നു. വിചാരണ വേളയിൽ പ്രതി ട്രാൻസ് വുമണായി മാറി. പീഡിപ്പിക്കുമ്പോ പുരുഷൻ, വിചാരണ ചെയ്യുമ്പോഴത്തേക്ക് പെണ്ണായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇത് എന്തിനെ കുറിച്ച്, ഇത് ഞാൻ പറഞ്ഞ, നമ്മള് അന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ, നമ്മൾ അന്ന് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ അന്ന് പറഞ്ഞു നിങ്ങൾ ഏതോ യൂറോപ്പിലുള്ള വാർത്തകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രത്യേക ഇടങ്ങേറാക്കല്ലേ എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, ഇല്ലാത്ത കഥകൾ പറയുന്നതെന്ന് പറയുന്ന ആൾക്കാരില്ലേ, എന്തൊക്കെ തരത്തിലുള്ള ആശങ്കകളാണ്, അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞ ആളുകളില്ലേ, അവര് വായിക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, പീഡനം നടക്കുന്ന സമയത്ത് ആളാണായിരുന്നു, വിചാരണ വേളയിലേക്ക് പെണ്ണായിപ്പോയി, എന്ത് ചെയ്യൂ? ഇത് കേരളത്തിലുള്ളതാണ്, ഇത് കേരളത്തിൽ സംഭവിച്ചതാണ്. പ്രിയമുള്ളവരെ, എന്തേക്കും ഇനി ഇതൊക്കെ നമുക്ക് മലയാളത്തിൽ വാർത്ത വായിക്കേണ്ടി വരുന്നു എന്നതിൽ പരം ഒരു ഗതികേട് എന്താണുള്ളത്. അതേപോലെ അത് കഴിഞ്ഞില്ല കേട്ടോ, വാർത്ത കഴിഞ്ഞില്ല. അതേസമയം സംഭവ സമയത്തും താൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നുവെന്നും ഷെഫിൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്നും പ്രതി വാദിച്ചിരുന്നു. അപ്പൊ പ്രതി പറയാണ് ആ സമയത്തും പെണ്ണെന്നായിരുന്നു. ആലോചിക്കുക, എന്നാൽ സംഭവ സമയത്ത് പ്രതിയുടെ പൊട്ടൻസി പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഈ സംഭവ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിയുടെ പൊട്ടൻസി, ആ ലൈംഗിക ശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പൊട്ടൻസി പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വാർത്ത വായിക്കേണ്ടി വരുന്നല്ലോ നമുക്ക് എന്ന ഗതികേടിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. പീഡനം നടത്തുന്ന സമയത്താണ്, പിന്നെ വിചാരണ ചെയ്യുമ്പോൾ പെണ്ണ്, അപ്പൊ പിന്നെ വിചാരണ ചെയ്യുമ്പോൾ പറയാം ആ സമയത്തും പെണ്ണെന്നായിരുന്നു. ഇത് വേറെന്തോ സംഭവത്തെ കുറിച്ചൊന്നല്ല പറയുന്നത്, ആണും പെണ്ണും ഇങ്ങനെ മാറിക്കളിക്കുക, ഇത് എത്രമാത്രം വലിയ അപകടമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾക്ക് വല്ല ബോധ്യമുണ്ടോ? ഇത് നമ്മൾ പറയുന്നത്, ഇത് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ മലയാളത്തിലടക്കം പിന്നെ ഉദ്ധരിച്ചിട്ടുള്ള, മലയാളത്തിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ്. അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, പിന്നെ ഒരു ഒരു വ്യക്തി അയാൾ ക്രിമിനൽ കുറ്റം ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അയാള് കുറ്റം പിടിക്കപ്പെടുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ പെണ്ണാണെന്ന് പറയണം. അപ്പൊ പെണ്ണാണെന്ന് പറഞ്ഞാൽ പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ എന്താണ്, പെണ്ണായിട്ട് തന്നെ അംഗീകരിക്കണം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, പെണ്ണായിട്ട് തന്നെ അംഗീകരിക്കണം എന്നുള്ളത് കൊണ്ട് പെണ്ണുങ്ങളുടെ സെല്ലിൽ അടക്കുകയാണ്, പെണ്ണുങ്ങളുടെ കൂടെ പിന്നെ എന്ത് ചെയ്യാണ്, പിന്നെ ആ ഒരു പിന്നെ ജയിലിൽ അടക്കുകയാണ്. എന്നിട്ട് വരുന്ന വാർത്ത എന്താ, കുറച്ച് കഴിയുമ്പോഴേക്ക് രണ്ട് സഹതടവുകാരികളെ, അതായത് ആ ജയിലിലുള്ള രണ്ട് സ്ത്രീകളെ ഇയാൾ ഗർഭം ധരിപ്പിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കുക, പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ജയിലിൽ കയറുക, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് പെണ്ണുങ്ങള് ഗർഭിണികളാവുക. ഇതൊക്കെ ഞാൻ പറയുന്നത് ഏതെങ്കിലും മായാവി കഥകളല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്നത്, നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ വെറുതെ പറയണമെന്ന് പറഞ്ഞ ആൾക്കാർ കാണണം. ഇത് ഞാൻ ഇനി നിങ്ങളെ കാണിക്കുന്നത് സ്കോട്ട്ലൻഡിൽ നടന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. സ്കോട്ട്ലൻഡിലും എന്ത് ചെയ്തു, അവര് കുറച്ച് പുരോഗമിക്കാമെന്നൊക്കെ തീരുമാനിച്ചു. പുരോഗമിക്കാൻ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്തു, അവർ ഈ പറഞ്ഞതുപോലെ ഒരാള് എന്താണോ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത് അതാണ് അയാളുടെ ജെൻഡർ എന്നൊക്കെ തീരുമാനിക്കണം, അതുകൊണ്ട് തന്നെ ജയിലുകളിലും അതേപോലെ അടക്കണം എന്നൊക്കെ അവരെന്ത് ചെയ്തു കൊണ്ടുവന്നു. അങ്ങനെ ഒരു സെൽഫ് ഐ ഡി ഒരു പോളിസി അവര് ജയിലുകളിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണോ സെൽഫായിട്ട് പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, ജെൻഡറായി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ജെൻഡറായി അംഗീകരിക്കണം. അവരെ ആ നിലക്ക് എന്ത് ചെയ്യണം, ജയിലിലും അടക്കണം എന്ന ഒരു ഒരു തീരുമാനം ഉണ്ടാവുകയാണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ, ഒരു റേപ്പിസ്റ്റ്, രണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ഒരു റേപ്പിസ്റ്റ് എന്ത് ചെയ്തു, റേപ്പിസ്റ്റിനെ പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, കോടതിയിൽ വന്നപ്പോ അയാൾ പറഞ്ഞു, ഞാൻ പെണ്ണാകുന്നു, ഞാൻ സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്നത് സ്ത്രീ ആയിട്ടാണ് എന്ന് പറയാൻ ആലോചിക്കുക. അപ്പൊ പിന്നെ അവിടുത്തെ നിയമപ്രകാരം എന്തായിരിക്കും ചെയ്യേണ്ടത്, ഈ സ്ത്രീകളെ, രണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ച ഈ റേപ്പിസ്റ്റിനെ എന്ത് ചെയ്യണം, സ്ത്രീകളുടെ ജയിലിലേക്ക് അയക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനൊരു അവസ്ഥ വരിക. എന്നിട്ടോ ആ പിന്നെ ആ ഒരു പോളിസി കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകൾ, അവരിതൊന്നും ആലോചിച്ചിട്ടില്ല. ഈ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകൾ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് ടി വി ചാനലിൽ വന്നിട്ട് ബബ്ബ പഠിക്കുകയാണ്, ഇങ്ങനൊക്കെ, അതായത് പിന്നെ ട്രാൻസ്ഫോമേഴ്സ് വുമൺ തന്നെയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ടി വി ചാനലിൽ വന്നിട്ട് ബബ്ബ പഠിക്കുന്ന രംഗങ്ങളുള്ളൂ.
That's not the point that we're dealing with
here. That's the question I'm asking.
Trans women are women, but in the prison context, there is no automatic right for a trans woman.
So there are contexts where a trans woman is not a woman?
No, there is circumstances in which a trans woman will be housed in the male prison estate.
Is there any context in which a woman born as a woman will be housed in the male estate?
Look, we're talking here about trans women.
And I'm now asking about women born as women.
കണ്ടില്ലേ, അവിടെയൊക്കെ നിങ്ങൾക്ക് അവിടെയുള്ള ആ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ കാണാൻ സാധിക്കും. നോ മെയിൽസ് ഇൻ ഫീമെയിൽ ജയിൽസ്, പിന്നെ സ്ത്രീകളുടെ ജയിലിൽ ആണുങ്ങൾ വേണ്ട, അതേപോലെ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സമരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഫെമിനിസ്റ്റുകൾ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഫെമിനിസ്റ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കേണ്ടവരാണല്ലോ, അപ്പോൾ ആ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുന്ന ഇത്തരം പോളിസികൾ അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്, ജനകീയമായ മൂവ്മെന്റുകൾ
വന്നുകൊണ്ടിരിക്കണം.
ഹ്യൂമൻസ് കാൻ ചെയിൻ സെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പിന്നെ പിന്നെ അവര് അവിടെ പിന്നെ പ്രക്കാടപ്പെട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ലെറ്റ് വുമൺ സ്പീക്ക്, സ്ത്രീകൾ സംസാരിക്കട്ടെ, ആലോചിക്കണം, സ്ത്രീകൾ സംസാരിക്കട്ടെ, സ്ത്രീകൾക്ക് കുറച്ച് സംസാരിക്കാൻ അവസരം തരും എന്ന് പറയാൻ ഇങ്ങനെ സ്ത്രീ പീഡനങ്ങൾ ഈ ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമായി നടക്കുന്നത് കൊണ്ട്.
Women were housed in the male estate.
Look, we're talking here about trans women.
And I'm now asking about women born as women.
I don't think there are circumstances there, but...
So it's different for trans women?
Well, yes, and I'm not...
So they're not equal?
That is not... There is a risk assessment process done for trans women that takes account of the nature of the crime. Clearly, significant concern arises out of sexual crime and whether it's appropriate for them to be in a female prison or a male...
ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കിയ രാജ്യങ്ങളിലുള്ള അവസ്ഥ. അപ്പോ റേപ്പിസ്റ്റുകൾ എന്താണ്, ഉടനെ എത്തുമ്പോഴത്തേക്ക് അവരെന്താണ് പെണ്ണായി പോവുകയാണ്. എന്നിട്ട് അവിടെ അവസാനം നിങ്ങൾ കാണിച്ച ആ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ റേപ്പിസ്റ്റ് കോടതിയിലേക്ക് വന്നതാണത്, ആ ഫോട്ടോ കണ്ടത്, ഒരു സ്ത്രീയെ പോലെ പിന്നെ വസ്ത്രം കൂടി ധരിച്ചിട്ട് അവരെന്ത് ചെയ്യാണ് കോടതിയിൽ വന്നിട്ട് പറയാണ്, ഞാൻ സ്ത്രീയാണ്, എന്നെ സ്ത്രീകളുടെ കൂടെ ജയിലിലേക്ക് അടക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ. ഒന്ന് ആലോചിച്ചോക്ക് സുഹൃത്തുക്കളെ, ഇത് ഏതെങ്കിലും ഇത് ഇത്തരം അവസ്ഥകളിലേക്ക് നമ്മുടെ കേരളത്തിലടക്കം ഇത്തരം വാർത്തകൾ വന്നു തുടങ്ങുന്നു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇന്നലെ നടന്ന റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ, അവിടെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചു. ഈ പറഞ്ഞ രൂപത്തിൽ പിന്നെ സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, സാമൂഹികമായി ഇതിന് ഒരു തരത്തിലും നമുക്ക് ഒരു ഒരു അടിസ്ഥാനം നിങ്ങൾക്ക് പറയാനില്ലല്ലോ, ആണും പെണ്ണും വേർതിരിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറയും. ഒന്നുകിൽ ക്രോമസോം ആണോ, ക്രോമസോം നമുക്ക് നോക്കാം, അല്ല ഗാമേറ്റ് ആണോ, ഗാമേറ്റ് നോക്കാം, അതല്ല ലൈംഗിക അവയവങ്ങളാണോ അത് നോക്കാം, അല്ലെങ്കിൽ ബ്രെയിനിലുള്ള എന്തെങ്കിലും അതെങ്കിലും നമ്മൾ എല്ലാവരും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു പാരാമീറ്റർ നിങ്ങൾ പറയും, ഇല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ അവകാശപ്പെട്ടു കൂടെ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ അവര് ആ രൂപത്തിൽ എന്തിനാ അവരെ മറുപടി പറയാൻ ശ്രമിച്ചെന്താ വെച്ചാൽ എല്ലാ ട്രാൻസ്ജെൻഡറുകളും ഇങ്ങനെ ഇല്ലാത്തത് പറയുന്നതാണ് എന്നാണ് വാദം. അല്ല, ട്രാൻസ്ജെൻഡർ അതായത് ഇത്തരം ഈ രൂപത്തിൽ ജെനുവിൻ ആയി ഇത്തരം ഫീലിംഗുകൾ ഉള്ള ആളുകളുണ്ട് ഇല്ല നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ഇതാണ്, ഒരു സമൂഹത്തിൽ ആണും പെണ്ണും എന്ന് വേർതിരിക്കാൻ സ്വന്തം പറയുന്നത് മാത്രമാണ് മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വ്യാജം പറയുന്ന ആളുകളെ പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുക? എന്താണ് അതിന്റെ അടിസ്ഥാനം? സമൂഹത്തിൽ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ എന്നതാണ് നമ്മൾ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഇതുവരെ ഒരാൾക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഇവർ പറയുമ്പോ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താന്ന് ചോദിച്ചാൽ ഇവർക്ക് ജെൻഡർ ആണ് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല എന്നാണ്. തിരിച്ചു ചോദിക്കട്ടെ, എന്താ ജെൻഡർ പറയും നിങ്ങള്? എന്താ ജെൻഡർ, ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിക്കാൻ ഇവർക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ പറയട്ടെ, എന്താണ് ജെൻഡർ, എങ്ങനെയാണ് നമുക്ക് ജെൻഡർ മനസ്സിലാവുക? അത് പറയട്ടെ. അപ്പൊ ഇവർ പറയും ആ ബ്രെയിനിൽ ഇങ്ങനെ ഉണ്ട്, അപ്പൊ ബ്രെയിനിൽ ഇങ്ങനെ ഇല്ലാത്ത ആളുകളെ ട്രാൻസ്ജെൻഡറുകളായി നിങ്ങൾ അംഗീകരിക്കൂലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, അങ്ങനെയല്ല എന്ന് പറയട്ടെ, എന്ത് ചെയ്യും അതിന്ന് പിന്നോട്ട് പോകും. അപ്പോ ഇവർക്ക് തന്നെ അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വാദിക്കുന്നത്, ഇവർക്കു തന്നെ അറിയില്ല ഇവരെന്തിനു വേണ്ടിയാണ് വാദിക്കുന്നതെന്ന്, ഇവർക്കു തന്നെ അറിയില്ല ഇതിന്റെ സാമൂഹിക പ്രത്യേകത. നേരത്തെ കണ്ടല്ലോ നിങ്ങൾ, അതായത് ഒരു റേപ്പിസ്റ്റ് സ്ത്രീകളുടെ ജയിലിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ അങ്ങനെ ഒരു ഒരു റിസ്ക് എലമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ബബ്ബടിക്കാൻ ചിന്തിക്കുന്നില്ല ഈ ആളുകൾ. മാത്രമല്ല നമ്മൾ ഇന്നലെ ടോയ്ലറ്റുകളുടെ വിഷയം പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഈ ടോയ്ലറ്റ് പഠിച്ചത് ബി ഡി എസ് അല്ല, ഇവൻ എന്താണ് ബി ഡി എസിന് ബേസിക് പഠിച്ചത്, ബി ഡി എസിൽ പഠിച്ചത് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് പിന്നെ ബയോളജിയാണ്. ആ ബയോളജി പഠിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിന് ഇത്രയും ഗൗരവത്തിൽ പറയേണ്ടി വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബയോളജിയെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നതാണ് ഈ ജെൻഡർ ഐഡിയോളജി, മനസ്സിലായില്ലേ? അപ്പോ നമ്മള് ബയോളജിയിലാണ്, ഒന്നും വേണ്ട ബി ഡി എസ് ഒന്നും പഠിക്കണ്ട, എം ബി ബി എസും ബി ഡി എസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട, 10ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. അവിടെയുണ്ട് എങ്ങനെയാണ് ഒരാളുടെ ലൈംഗികത നിശ്ചയിക്കപ്പെടുന്നത്, എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ, എന്താണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതൊക്കെ 10ാം ക്ലാസ് പഠിച്ചാൽ മതി കേട്ടോ. ഒന്നും പഠിക്കണ്ട, ബി ഡി എസും എം ബി ബി എസും ബി ടെക്കും ഒന്നും പഠിക്കണ്ട, 10ാം ക്ലാസ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോ പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ ആ ഇവിടെ ഞാൻ അതിന്റെ കൂടെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാണ്, ഈ ജെൻഡർ ഐഡിയോളജി ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കുന്നത്, ഏറ്റവും കൂടുതൽ തടയുന്നത് ബയോളജിയിലുള്ള പഠനങ്ങളാണ്, ന്യൂറോ ബയോളജിയിലുള്ള, സെക്സോളജിയിലുള്ള, അതുപോലെ തന്നെ അത്തരത്തിലുള്ള പിന്നെ പഠനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഈ ജെൻഡർ ഐഡിയോളജി തകർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെക്സോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഡെബ്രാസോ, അവരുടെ ഒരു ശാസ്ത്രജ്ഞയാണ്, ആ ശാസ്ത്രജ്ഞയായിട്ടുള്ള ഡെബ്രാസോ എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പുസ്തകം അവർ ഈ ജെൻഡർ ഐഡിയോളജിക്കാർ എങ്ങനെയാണ് ശാസ്ത്രത്തിനെ എതിർക്കുന്നത്, ശാസ്ത്രത്തെ തകർക്കുന്നത്, യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ്. അപ്പൊ അവര് അതിൽ ആ പുസ്തകത്തിലുള്ള 1ാമത്തെ ചാപ്റ്റർ ആണെന്നാണ് എന്റെ ഓർമ്മ. അതിന് അവർ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ എന്താ അറിയോ, എ വാർ അഗെയിൻസ്റ്റ് ബയോളജി എന്നാണ്. ബയോളജിക്കെതിരായ, ജീവശാസ്ത്രത്തിനെതിരായ യുദ്ധമാണ് ഈ പറഞ്ഞ ജെൻഡർ ഐഡിയോളജിക്കാർ, ജെൻഡർ പൊളിറ്റിക്സുകാർ നടത്തുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ച കാര്യത്തോടുള്ള അല്ലെങ്കിൽ പഠിച്ച ബയോളജിയോടുള്ള ഒരു ആത്മാർത്ഥതയും കൂടിയാണെന്ന് കരുതിക്കോളൂ. അപ്പോ ആ കാര്യത്തിൽ തീരുമാനമായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിവേ, അപ്പൊ ഇത് ബയോളജിക്കെതിരായ യുദ്ധം കൂടിയാണ്, ധാർമ്മികതക്കും സമൂഹത്തിനുമെതിരായ യുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശാസ്ത്രത്തിനും ബയോളജിക്കും എതിരെ കൂടെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊട്ടത്തരങ്ങൾ, മണ്ടത്തരങ്ങൾ, ആന മണ്ടത്തരങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ പിന്നെ ആഗ്രഹിക്കുക. അപ്പൊ എനിവേ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ സാമൂഹികമായി ഒരാള് അവകാശപ്പെടുന്നതെല്ലാം അയാളുടെ സ്വത്തമായി അംഗീകരിച്ചു കൊടുത്താലുള്ള പ്രശ്നങ്ങൾ വിവരിക്കുന്നിടത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരാൾക്ക് ടോയ്ലറ്റിലേക്ക് പോകാലോ. ഞാനിവിടെ പൂർണ്ണമായും ബയോളജിക്കലി മെയിലായിട്ടുള്ള ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ എന്നെ പെണ്ണിന്റെ ടോയ്ലറ്റിലേക്ക്, സ്ത്രീകളുടെ ടോയ്ലറ്റിലേക്ക് കടത്തി വിടേണ്ടി വരില്ലേ എന്ന് ചോദിച്ചപ്പോ അവര് പല ആളുകൾ പറഞ്ഞു നിങ്ങൾ എന്താണ് ട്രാൻസ്ജെൻഡർ പറയുമ്പോൾ ടോയ്ലറ്റ് പറയുന്നത് എന്നൊക്കെ. ആ കാര്യത്തിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഇത് പറയുന്നത് ഞാൻ ആ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് വെറുതെ ഉണ്ടാക്കി ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, ഇത് വെസ്റ്റിൽ നിന്ന് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, അവിടെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് ഒരു വാർത്ത മാത്രം അല്ലെങ്കിൽ ഒരു സംഭവം മാത്രം ഞാൻ കാണിച്ചു തരാം. അതായത് ഇത്തരം ഐഡിയോളജികൾ നടപ്പിലാക്കിയ ഒരു സ്ഥലത്ത്, അവിടെ ഒരു ടോയ്ലറ്റിൽ, അവിടെ അവിടെ ടോയ്ലറ്റിൽ എന്ത് ചെയ്യാണ് ഒരു 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 പിതാവിന്റെ മകൾ ലേഡീസ് ടോയ്ലറ്റിലാണല്ലോ മകളായതുകൊണ്ട് ലേഡീസ് ടോയ്ലറ്റിൽ പോയി, അവിടേക്ക് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പെണ്ണ് എന്ന് അവർ പറയുന്ന ആളെന്ത് ചെയ്തു, കയറി ചെല്ലുകയും അവരുടെ ലൈംഗിക അവയവം ഈ പെൺകുട്ടിയെ കാണിക്കുകയും ആ രൂപത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തതും ആ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും ആ പിതാവ് ഈ പിന്നെ ആ ഹോട്ടൽ അധികാരികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോട് ഇത് ചോദ്യം ചെയ്യുന്നതും നിങ്ങളത് കണ്ടോളൂ.
Koreatown over the issue of gender.
That's right. Video of spa goers complaining was posted on social media.
I just want to be clear with you. It's okay. It's okay for a man to go into the women's section, show his penis around the other women, young little girls under age. Your spa, we spa condone that. Is that what you're saying? Like I asked. It's so he can stay there. He can stay there. Bus sexual orientation. I see a dick.
Police identified the person involved as 52-year-old Darren Moreger of Riverside County. Moreger, who has been a registered sex offender since 2006, now faces 5 felony counts of indecent exposure.
അടിലെ അപ്പോ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്നലെ ചാനൽ ചർച്ചയിലൊക്കെ വെറുതെ ഉണ്ടാക്കി ചോദിച്ചല്ല, അപ്പോ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ടോയ്ലറ്റുകളിലുള്ള സെക്ഷൽ ഹറാസ്മെന്റുകളും അതേപോലെ തന്നെ പെനിസ് കാണിച്ചുകൊണ്ട് ഈ പുരുഷ ലൈംഗിക അവയവം കാണിച്ചുകൊണ്ടുള്ള പിന്നെ ഇത്തരത്തിലുള്ള ചേഷ്ടകളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വ്യാപകമാവുകയാണ്, അതിനെ ചോദ്യം ചെയ്യാൻ അവിടെ തന്നെയുള്ള ആളുകൾ. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് വലിയ സാമൂഹിക പ്രത്യാഘാതമുള്ള ഒരു വിഷയമാണ് എന്നുള്ളത്. അപ്പോ അതുപോലെ ഇത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരാള് സെൽഫ് ഐഡന്റിഫൈ ചെയ്താൽ അയാളെ ആ സ്വത്വത്തിൽ അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിന് എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന്റെ പ്രശ്നങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് വേണമെങ്കിൽ പറയാൻ നമുക്ക് ഒരുപാടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഒരു ഓവർവ്യൂ എന്നുള്ള നിലക്ക് പറഞ്ഞു പോകാൻ ഉള്ള നിലക്കാണ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഒരു കുട്ടി ജനിച്ചാൽ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് നമ്മൾ അന്ന് പിന്നെ അത്തരം ചർച്ചകളിലും അത്തരം സംസാരങ്ങളിലും പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഇപ്പോ എന്താണ് ഒരു കുട്ടി ജനിച്ചാൽ എന്താണ് നമ്മൾ സ്റ്റാറ്റസ് ഇടും അല്ലെ, ഇറ്റ്സ് എ ബേബി ബോയ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ബേബി ഗേൾ എന്നൊക്കെ പറഞ്ഞ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ്. ഒരു നേഴ്സ് ആ കുട്ടീനെയും കൊണ്ട് പുറത്തേക്ക് വരുന്ന തന്നെ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ അത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ അത് പറയുന്നത് പുരോഗമന വിരുദ്ധമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അന്ന് കുറെ ആൾക്കാർ നോക്കി ചിരിക്കായിരുന്നു, എന്തൊക്കെയാണ് പറയുന്നത്, ഒരു കുട്ടി ജനിച്ച ആണാണെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നൊക്കെ വെറുതെ തള്ളിവിടുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഒരു അച്ഛൻ പ്രസവിച്ചല്ലോ, അപ്പൊ അച്ഛൻ പ്രസവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു പോസ്റ്റ് കണ്ടോളൂ നിങ്ങൾ. അതുപോലെ തന്നെ ഈ പ്രസവിച്ച അമ്മ എന്ന് പറയുന്ന അച്ഛനുണ്ടല്ലോ, അവരും പറഞ്ഞ കാര്യം ഇതാണ്, കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നവരോട് അത് കുഞ്ഞ് വലുതാകുമ്പോൾ പറയും. കുഞ്ഞ് വലുതാകുമ്പോൾ ആണ് എന്ത് ചെയ്യുക, ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുക. അഥവാ പിന്നെ ഒരു വ്യക്തി ജനിച്ചതിന് ശേഷം അവര് പ്രായപൂർത്തിയായതിനു ശേഷമാണ് അവരുടെ ലൈംഗിക ലിംഗസ്വത്വം തീരുമാനിക്കുന്നത്, ലിംഗത്വം തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അന്ന് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നത് ഇത് വെറുതെ തള്ളുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ലേ, അവര് ഈ വ്യക്തി പറഞ്ഞ കാര്യം എന്താ ചോദിച്ചാൽ അവര് പറഞ്ഞത് ഈ അച്ഛൻ എന്ന് സോറി അമ്മ എന്ന് പറയുന്ന അച്ഛൻ വീണ്ടും കൺഫ്യൂഷൻ എന്ന് ഇപ്പോൾ പറയുന്ന അച്ഛൻ ഓക്കെ അമ്മ എന്ന് ഇപ്പോൾ പറയുന്ന അച്ഛൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ കുട്ടിയെ നമ്മൾ മതമോ ജാതിയോ ലിംഗമോ ഇല്ലാതെ വളർത്തുന്നതാണ്. ആലോചിക്കുക, മതവും ജാതിയും ഒക്കെ മതവും ജാതിയും ഒരുമിച്ച് കൂട്ടുന്നതിൽ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ജാതി എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ആ നിലക്കുള്ള കാര്യമാണ്. മതം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്, അയാളുടെ ജീവിത പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ സ്വയം തീരുമാനിക്കുന്ന ഒരു ജീവിത രീതിയാണ്. അത് രണ്ടും കൂട്ടി പറയുന്നതിന് വേറെ പ്രശ്നമുണ്ട്, അത് പിന്നെ നമ്മുടെ ലിബറൽ പൊതുബോധത്തിൽ ഉള്ള കാര്യമാണല്ലോ. അത് പോട്ടെ, മതവും ജാതിയും പോട്ടെ, മതവും ജാതി ഇല്ലാതെ ജീവിപ്പിക്കുന്ന കാര്യം ഓക്കെ, ലിംഗമോ ഇല്ലാതെ വളർത്തും എന്നാണ്. എന്ന് വെച്ചാൽ ആണാണോ പെണ്ണാണോ എന്ന് പറയുന്ന സ്വത്വസങ്കല്പം ഇല്ലാതെ അവർ പിന്നെ പ്രായപൂർത്തിയായതിനു ശേഷം അവരുടെ ലിംഗത്വം തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് പറയുകയാണ്. നമ്മൾ അന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ വെറുതെ പറയാണ്, വെറുതെ പിന്നെ എന്ത് ചെയ്യാണ് പിന്നെ ആരോപിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പൊ എവിടെയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ഇതും ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ഇവരുടെ ഒരു ആശയമായി തന്നെ ഇവർ പറയുന്നതാണ്. ഞാൻ വെറുതെ ആരോപിക്കല്ല, മറിച്ച് മലയാളത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു ക്ലബ് ഹൗസ് ചർച്ച, ഞാൻ വെറുതെ പിന്നെ റാൻഡമായി കണ്ടപ്പോ അത് അതുകൂടി ഷെയർ ചെയ്യാന്നുള്ള നിലക്കാണ് പറഞ്ഞത്. മലയാളത്തിൽ നടന്ന, കേരളത്തിൽ നടന്ന ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഈ പിന്നെ ജെൻഡർ ഐഡിയോളജിക്കാർ അവരുടെ ഒരു ആശയമായി ഇതേ കാര്യം പച്ച മലയാളത്തിൽ, ഞാൻ ഇപ്പൊ പറയുമ്പോൾ പോലും ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഒരു കുട്ടി ജനിച്ചാൽ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും പറയോ, അതൊക്കെ നമ്മളൊരു കോമൺ സെൻസ് അല്ലേ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നമ്മൾ അന്നേ പറഞ്ഞു അത് അന്ന് നിങ്ങൾ പരിഹസിച്ചു, നിങ്ങൾ എന്നുള്ളത് കൊണ്ട് ഒരുപാട് ലിബറലുകൾ പരിഹസിച്ചു, ഇപ്പോ അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു, ഇപ്പോഴും അതിൽ വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോളൂ.
സൊസൈറ്റിയിൽ പലരും സ്റ്റേറ്റസ് ഇടാറുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കും അല്ലെ പോസ്റ്റ് ഇടാറുണ്ട്, എന്താണ് അവർ ഇടുന്ന പോസ്റ്റ്? ഐ ആം ബ്ലെസ്ഡ് വിത്ത് എ ബോയ് ബേബി ബോയ്, ഐ ആം ബ്ലെസ്ഡ് വിത്ത് എ ബേബി ഗേൾ, അല്ലെങ്കിൽ ഗോഡ് ബ്ലെസ് മീ വിത്ത് എൻ ഏഞ്ചൽ ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും പോസ്റ്റ് ഇടുന്നത്. നമുക്കൊരു അവകാശവും ഇല്ല. ഇപ്പോ ഒരാളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും റൈറ്റ് ഉള്ള നാട്ടില് പുറത്തേക്ക് വരുമ്പോ അസൈൻ ചെയ്യാണ് ജെൻഡർ, ആ ഒരാളുടെ സെക്സ് പോലും അസൈൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഈ സമൂഹത്തില്, അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ബേബിയാണ്, കുഞ്ഞ് ബേബിയാണ്, ആ ബേബി എന്ത് ബേബിയാണ്? ബോയ് ബേബിയാണ് അല്ലെങ്കിൽ ഗേൾ ബേബിയാണ്, അത് മെയിലാണ് ഫീമെയിൽ ആണ് എന്നുള്ള രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. നമുക്കൊരു അവകാശവും ഇല്ല. ഇപ്പൊ ഞാൻ വളർന്നു വരുമ്പോൾ ഞാനാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്റെ ജെൻഡർ.
കണ്ടില്ലേ, അപ്പോ ഇത് വളരെ പച്ച മലയാളത്തിൽ ഇത് ഇവരുടെ ആശയമാണ്. അതാണ് നമ്മൾ അന്നേ പറഞ്ഞത്. അന്നേ പറഞ്ഞപ്പോൾ പല ആളുകൾക്കും മനസ്സിലായില്ല, പല ആളുകളും അത് പിന്നെ എന്താണ് ഇല്ലാത്തത് പറയാണെന്ന് പറഞ്ഞു. ഇപ്പൊ അത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ നിലക്ക് നമ്മൾ അന്നേ പറഞ്ഞ ആശങ്കകൾ വളരെ കൃത്യമായി കൊണ്ട് അത് പ്രാവർത്തികമാകുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല, മാസങ്ങൾ കൊണ്ട് തന്നെ പ്രാവർത്തികമാകുന്നത് ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ആ വിഷയം ഇവിടെ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ അന്നേ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർജറി അപകടകരമാണ് എന്നുള്ളത്. അതായത് ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന പേരിൽ നടത്തുന്ന ഈ ഒരു കാര്യം അത് പറ്റേ അബദ്ധമാണ്. അത് പിന്നെ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം ഇരട്ടിപ്പിക്കാനേ പിന്നെ ഉപകരിക്കുകയുള്ളൂ എന്ന് പിന്നെ നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. ഈ ഒരു ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് സാധ്യമല്ല, കാരണം ലിംഗം എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവം മാറ്റുന്നതുകൊണ്ട് മാറുന്ന ഒരു കാര്യമല്ല. ആ ഒരു അവയവം മുറിച്ചു മാറ്റി അവിടെ വേറെന്തെങ്കിലും തുന്നിക്കെട്ടിയാൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല മാറുന്ന ഒരു കാര്യമല്ല ലിംഗം എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു കുട്ടി ജനിക്കാൻ പോകുന്ന ഒന്നാമത്തെ പ്രക്രിയയിൽ തന്നെ തീരുമാനിക്കപ്പെടുന്ന കാര്യമാണ്. എന്താണ്? അവിടെ സ്പേമും അതുപോലെ തന്നെ എഗ്ഗും ഫ്യൂസ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ എക്സ് എക്സ് അല്ലെങ്കിൽ എക്സ് വൈ ആയിട്ടുണ്ട്. പിന്നെ എസ് ആർ വൈ ജീനിന്റെ ആക്ടിവേഷനോട് കൂടി ആ കാര്യത്തിൽ തീരുമാനമാകുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് ഓരോ സെല്ലുകളിലും ഓരോ കോശത്തിലും അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് നമ്മൾ അന്നേ പറഞ്ഞു, ആ ഓരോ കോശവും നമുക്ക് എടുത്തിട്ട് ആ എക്സ് എക്സ് മാറ്റിട്ട് എക്സ് വൈ ആക്കാൻ നമുക്ക് പറ്റൂല അല്ലെ. നമുക്ക് ഓരോ ട്രില്യൺ കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, അത് ഓരോന്നും മാറ്റാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ലിംഗമാറ്റം എന്ന് പറയുന്നത് എന്തല്ല, അത് പ്രാവർത്തികമല്ല, അത് നടക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഇവരെന്ത് ചെയ്തു, ഓരോ അവയവങ്ങൾ മുറിച്ചു മാറ്റിയിട്ടും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ലിംഗമാറ്റ ശസ്ത്രക്രിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മുന്നോട്ട് വന്നു. ഇവിടെയും ഈ അവസാനം വന്ന കേസിലും അതിന്റെ വലിയ അപകടങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അല്ലെ. ഈ കഴിഞ്ഞ അച്ഛൻ പ്രസവിച്ചു എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതേ വിഷയമുണ്ടായി. ഇങ്ങനെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയത് കൊണ്ട് എന്താണ് അവസാനം എന്താ സംഭവിച്ചത് എന്ന് ഈ അച്ഛൻ എന്ന് ഇപ്പോൾ പറയുന്ന അമ്മ തന്നെ ടി വി ചാനലുകളോട് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അവര് ആ നടത്തിയ സർജറി കൊണ്ട് ഇപ്പൊ അവസാനം ഇപ്പൊ എന്താ ഉണ്ടായത് അവര് തന്നെ പറയട്ടെ.
ബ്രസ്റ്റ് റിമൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വാവയ്ക്ക് മിൽക്ക് കൊടുക്കാമായിരിക്കാം, വിധിയായിരിക്കാം,
വിധിയായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ. വിധിയായിരിക്കാം.
ഞാനിപ്പം വിചാരിക്കും ബ്രസ്റ്റ് റിമൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വാവയ്ക്ക് മിൽക്ക് കൊടുക്കാമായിരിക്കാം, വിധിയായിരിക്കാം.
മൂന്നാമതൊരാൾക്കായി കാത്തിരിക്കുന്ന സിയയ്ക്കും സഹദിനും ഒപ്പമായിരുന്നു നമ്മൾ ഇതുവരെ.
എന്താ ഈ സർജറി കൊണ്ട് അവസാനം ഉണ്ടായത്? അവസാനം ഉണ്ടായത് ഇതാണ്. അതായത് പറയണം, ആ പിന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, പരിതപിക്കുക, റിഗ്രറ്റ് ചെയ്യാം, അത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ വാവക്ക് മിൽക്ക് കൊടുക്കാമായിരുന്നു, പാല് കൊടുക്കാമായിരുന്നു. വിധിയല്ല, വിധി അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്കും പ്രയാസമുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് വെറുതെ ഉണ്ടായ അല്ലെങ്കിൽ യാദൃശ്ചികമായി ഉണ്ടായ വിധിയല്ല, ചില ആളുകൾ ബോധപൂർവം നടത്തിയ ചില ചതിയുടെ കഥയാണെങ്കിൽ ഇത് പറയുമ്പോ പിന്നെ വൈകാരികത കൂടിപ്പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത്രയും വലിയൊരു അപകടം ഉണ്ടാക്കുക, ഇത് ആരെയാണ് ഈ ദ്രോഹിക്കുന്നത് കൂടി മനസ്സിലാക്കണം. സാധാരണക്കാരെയല്ല, ഓൾറെഡി പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഇവർ പിന്നെ ഇമാതിരി സർജറിയും കൊണ്ട് ദ്രോഹിക്കുന്നത്. അല്ലെങ്കിലേ അവർക്ക് മനസ്സും ശരീരവും തമ്മിലുള്ള ഭിന്നത കൊണ്ട്, ആ ഒരു പ്രയാസം കൊണ്ട് അവർ ഓൾറെഡി പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. ആ വിഭാഗത്തെയാണ് ഇവർ വെറുതെ ഈ മാതിരി സർജറി ചെയ്ത് ദ്രോഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. എത്രമാത്രം വലിയ ക്രൂരതയാണിത്. ഇത് വിധിയല്ല, ഞാൻ ആവർത്തിക്കുകയാണ്, ഇത് ചതിയാണ്. വിധിയല്ല, ചതിയാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് നമ്മൾ പൊതുസമൂഹത്തോട് പറയേണ്ട കാര്യമുണ്ട്, പൊതുസമൂഹത്തോട് ആവർത്തിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുന്നു, വിധിയല്ല ഇത്, ചതിയാണ്. ജെൻഡർ ഐഡിയോളജിക്കാരുടെ, ലിബറലുകളുടെ ചതിയാണിത്. ഈ അവയവം മുറിച്ചു മാറ്റിയാൽ നിങ്ങൾ ആണാകും, ഈ അവയവം മുറിച്ച് മറ്റേത് തുന്നിക്കെട്ടിയാൽ നിങ്ങൾ പെണ്ണാകും എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു, ഈ പാപങ്ങളെ പറ്റിക്കുകയായിരുന്നു അവരുടെ. ഒന്ന് ആലോചിക്കുക, ഈ ഇവർക്ക് ഇത്രയും സങ്കടമുണ്ട്. മാത്രമല്ല ആ കുട്ടിയുടെ അവസ്ഥ എന്താ? ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യാവകാശമായ മുലപ്പാലെന്ന് പറയുന്നത് പോലും നിഷേധിക്കപ്പെടുകയാണ്. ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം നടക്കുകയാണ്. എന്തിന്റെ പേരിൽ ഈ സർജറിയുടെ പേരിൽ? പ്രിയമുള്ളവരെ, വിഷയം വളരെ ഗൗരവമാണ്. അതുകൊണ്ടാണ് നമ്മൾ അന്നേ പറഞ്ഞു ഈ സർജറി എന്നുള്ളത് കൊണ്ട് ഒന്നും നടക്കില്ല, അവയവം മുറിച്ചു മാറ്റിയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല, സംഭവിക്കുന്നത് നിങ്ങൾ കൂടുതൽ പ്രയാസത്തിലേക്ക് പോവേ ഉള്ളൂ എന്ന് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് നമ്മളെ പരിഹസിച്ചവർ, അന്ന് ശാസ്ത്രത്തിന്റെ വലിയ വളർച്ചനെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ഈ മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് എന്തു പറയാനുണ്ട് അവർക്ക്? ഒരു കുട്ടിക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യാവകാശം ലംഘിക്കപ്പെടുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഇത് മാത്രമല്ല, ഈ സർജറി കേരളത്തിൽ തന്നെ ഇത് നടത്തപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത്? ആ സർജറി നമ്മളാരും പറയുന്നില്ല. ഇനി ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആരും വിശ്വസിക്കാതെ പോകണ്ട. ഈ സർജറി നടത്തിയ അല്ലെങ്കിൽ ഈ സർജറിയിലൂടെ കടന്നുപോയ ആളുകൾ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. ഈ സെക്സ് ചേഞ്ച് സർജറി എന്ന് പറയുന്നത്, ഈ സെക്സ് മാറ്റുക എന്ന് പറയുന്നത്, ലിംഗം മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അത് കേരളത്തിൽ പോസിബിൾ അല്ലാത്തതാണോ? അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും ശാസ്ത്രത്തിന്റെ വികാസം ഇല്ലാത്തത് കൊണ്ട് പോസിബിൾ ആകാത്തതാണോ? അതല്ല, ലോകത്തെവിടെയെങ്കിലും അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചില സർജറികളിലൂടെ കടന്നു പോയ വ്യക്തി തന്നെ പറയുന്നത് നിങ്ങൾ
കേട്ടോ? ചെയ്തിട്ടുണ്ടായിരുന്നത്
ഞാൻ ടോപ്പ് സർജറി, ബ്രസ്റ്റ് മൂവിംഗ്.
ബ്രസ്റ്റ് മൂവിംഗ് ആണ് ഇപ്പോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ബാക്കി സർജറീസ് ഇനി പെൻഡിംഗ് ഉണ്ടോ?
ഉണ്ട്, പെൻഡിംഗ് ഉണ്ട്.
ഓക്കെ, അതെന്തൊക്കെയാണ്?
അത് ബോട്ടം സർജറി, അത് പക്ഷേ മെയിൻ ആയിട്ട് കുറച്ച് അത് പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല ഇപ്പൊ ഇവിടെ. എവിടെയാണേലും സർജറീസ് കറക്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ യൂട്രസ് മൂവി.
കണ്ടില്ല, അപ്പൊ വളരെ കൃത്യമാണ്. സക്സസ്ഫുള്ളി നടന്ന സർജറി എന്താണ്? അപ്പർ പാർട്ടിലുള്ള ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അത് വെച്ചാൽ ബ്രസ്റ്റ് സ്ഥലം മുറിച്ചു മാറ്റി എന്ന് പറയുന്നത് സംഭവിച്ചു. അത് സ്ഥലം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ബോട്ടം സർജറി, അതായത് ലൈംഗിക അവയവം മാറ്റുക എന്ന് പറയുന്നത്, അത് എന്ത് ചെയ്യുക, അത് കുറച്ച് പ്രശ്നമാണ്. അത് അപ്പോ ആ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആങ്കർ ചോദിക്കുകയാണ്, അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അത് വികസിക്കാത്തതിന്റെ പ്രശ്നമല്ല, ലോകത്തെവിടെയും അത് പ്രോപ്പറായി നടക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മളാരുമല്ല കേട്ടോ, നമ്മളാരുമല്ല. ഇത്തരം സർജറികളിലൂടെ കടന്നുപോയ ആളുകൾ അവര് പറയാണ് പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രോപ്പറായി നടക്കാത്ത സർജറികളിലേക്ക് ഈ പാപങ്ങളെ തള്ളിവിടുന്നത് എന്തിനാ? ഇങ്ങനെ മനസ്സും ശരീരവും ഭിന്നമായി നിൽക്കുന്ന ഈ പാപങ്ങളെ ഈ സർജറികളിലേക്ക് തള്ളിവിടുന്നത് എന്തിനാ? അവരെ നരകയാതനകളിലേക്ക്, അല്ലെങ്കിലേ അവർക്ക് ഈ മനസ്സും ശരീരവും വ്യത്യസ്തമായതുകൊണ്ടുള്ള പ്രയാസങ്ങൾ ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടെ എക്സ്ട്രാ ശാരീരികമായ മറ്റ് പ്രയാസങ്ങൾ കൂടി അവർക്ക് നൽകുന്നത് എന്തിനാ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ സർജറി പരിഹാരമല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ സർജറി നടത്തി ഈ രൂപത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഞാൻ പറയുന്നത് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അവർ ഈ പ്രയാസം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയാണ്. ആ ഒരു ബഹുമാനത്തോടുകൂടി തന്നെ നിങ്ങൾ ആ ഒരു കാര്യം കാണണം. അവർ ഏറ്റവും അവസാന സമയങ്ങളിൽ അവസാനം കൊടുത്ത ഇന്റർവ്യൂ ആണെന്നാണ് എന്റെ അറിവ്. അവർ തന്നെ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ കൊണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ.
റീസർജറി ചെയ്തൊരു കുട്ടി അവിടെ തന്നെ വീണ്ടും റീസർജറി, മൊത്തം മൂന്ന് സർജറി ചെയ്തിട്ടും ഇന്നും ആ കുട്ടി, ആലപ്പുഴക്കാരിയായിട്ടുള്ള ട്രാൻസ്വുമൺ ആയിട്ടുള്ള ഒരു കുട്ടി പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്.
ഇത് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ പ്രശ്നത്തെ കുറിച്ച് പറയാണ്. അതായത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്ന് പ്രാവശ്യം സർജറി നടത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും സർജറി നടത്തുക, എന്നിട്ട് ഇപ്പോഴും അത് ശരിയാവാതെ നിൽക്കുന്ന ഒരു വ്യക്തി, മറ്റ് ഇവര് പോയ ഹോസ്പിറ്റലില് ഉള്ള മറ്റൊരു കേസ് പറയാണ്. എന്നിട്ട് ഇവരുടെ അവസ്ഥ പിന്നീട് ഇവര് വിശദീകരിക്കും.
അപ്പോ ആ പ്രശ്നങ്ങൾ പോലും അയാളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തൊരിടത്ത് ഞാൻ എങ്ങനെയാണ് കോൺഫിഡൻസ്, ഒരു എന്ത് കോൺഫിഡൻസിലാണ് അയാളുടെ മുമ്പിൽ ഇനി ഒരു സർജറി ടേബിളിൽ എനിക്ക് കിടക്കാൻ പറ്റുന്നത്? ഇപ്പോഴും പാഡ് യൂസ് ചെയ്യണം, ചില സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുന്നു, എനിക്ക് എന്റെ യൂറിൻ, എന്റെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കമ്പുതിരിയും പൂത്തിരിയും പോലെയൊക്കെ അത് കൃത്യ പൊസിഷനിലല്ല യൂറിൻ പോകുന്നത്. എന്റെ വജൈനൽ പാർട്ടിലുള്ള പെയിൻ ആണെങ്കിൽ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയാണ്, അതെനിക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് എനിക്ക് മെന്റലോ മരിച്ചോ, ചില സമയത്ത് എനിക്ക് എന്റെ ചന്തി പോലും ഒന്ന് ഉറപ്പിച്ച് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ കൈ കുത്തി പിടിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. എപ്പോഴും ചൂടുവെള്ളത്തിൽ കഴുകണം. കഴിഞ്ഞ ദിവസം എക്സസ് ക്രോമസോംസിനും
ഇത്തരം സർജറി നടത്തി പ്രയാസപ്പെടുന്ന ആൾ അവര് പറയണം, മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഈ വേദന കൊണ്ട് മെന്റലായി പോകുന്ന അവസ്ഥ, മരിച്ചാൽ മതി, അവസാനം അവർ ആ ഒരു വേദന സഹിക്കവയ്യാതെ ആത്മഹത്യ കൂടി ചെയ്തിട്ടുണ്ട്. ആലോചിക്കുക, അനന്യായി എന്നാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ എന്തിനാണ് ഈ പറഞ്ഞ ചതി എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ശരീരം മനസ്സിനനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി ലിംഗം മാറ്റാം എന്നുള്ളത് ഫോൾസ് പ്രോമിസ് ആണ്, അത് നടക്കാത്തൊരു കാര്യമാണ്. അത് ബയോളജി അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ ശാസ്ത്രം അറിയുന്ന ഒരാൾ അത് പറയൂല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർജറി അല്ല പരിഹാരം. മനസ്സിൽ പെണ്ണാണെന്ന് തോന്നുന്നതിന്റെ പേരിൽ ആൺ ശരീരം പെണ്ണാക്കാൻ ശ്രമിക്കുക, മനസ്സിൽ പുരുഷനാണെന്ന് തോന്നുന്നതിന്റെ പേരിൽ പെൺ ശരീരം ആണാക്കാൻ ശ്രമിക്കുക, ഇതുകൊണ്ട് എന്താ ഉണ്ടായത് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ സർജറി ചെയ്ത ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ സെക്സ് ചേഞ്ച് റിഗ്രറ്റ് ഡോട്ട് കോമും മറ്റ് കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞു യൂറോപ്പിലല്ലേ വെറുതെ പറയാനെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇത് ഞാൻ ഇപ്പൊ കാണിച്ചത് കേരളത്തിൽ തന്നെ നടന്ന മൂന്ന് സർജറികളുടെ കേസാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. ഒന്ന് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് മുലപ്പാൽ നിഷേധിച്ച കേസ്, രണ്ടാമത്തത് ബോട്ടം സർജറി എന്താണ് എന്ന് ആ സർജറി നടത്താൻ പേടിക്കുന്ന ഒരാൾ പറഞ്ഞ ഒരു കേസ്, മൂന്നാമത്തത് ഈ സർജറി നടത്തി ആ പ്രയാസം അനുഭവിക്കുന്ന ആള് അവരുടെ അനുഭവം പറഞ്ഞ കേസ്. ഇത് കേരളത്തിൽ മലയാളികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോ നമ്മൾ വീണ്ടും പറയുന്നു, മനസ്സിനനുസരിച്ച് ശരീരം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് പരിഹാരമല്ല, അല്ല അല്ല. നമുക്ക് ശ്രമിക്കാവുന്നത് ശരീരത്തിനനുസരിച്ച് മനസ്സിനെ മാറ്റാൻ പറ്റുമോ എന്ന് ശ്രമിച്ചോക്കാം. അത് തന്നെ എപ്പോഴും സക്സസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല എങ്കിൽ പോലും, അവര് ശരീരവും മനസ്സും തമ്മിലുള്ള ആ ഭിന്നതയുമായി ആ ഒരു പ്രയാസവുമായി ജീവിച്ചാൽ പോലും ഇത്ര വലിയ പ്രയാസത്തിലേക്ക് പോകൂല. സർജറി ചെയ്താൽ ഉണ്ടാകുന്ന പ്രയാസം അതിന്റെ എത്രയോ വലിയ ഇരട്ടിയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഈ രൂപത്തിൽ നമ്മൾ ഈ വിഷയത്തിന്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കണം. നമ്മൾ ജസ്റ്റ് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസിലൂടെ ഓടിച്ചു പോവുക മാത്രമാണ് പറഞ്ഞത്. നമ്മൾ അന്ന് പറഞ്ഞപ്പോ ഇതൊന്നും വെറുതെ പറയാണ്, ആവശ്യമില്ലാതെ പറയാണ്, എന്തൊക്കെ തരം ആശങ്കകളാണ്, ആവശ്യമില്ലാതെ പിന്നെ എക്സാജറേറ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വെറുതെ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുരോഗമനമാണ് എന്ന പേരിലാണ്, പുരോഗമനം എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഇത് വരുന്നത് എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങൾ ഇതിനെ അന്ധമായി അനുകൂലിക്കല്ലേ. ഇത് സമൂഹത്തെ തകർത്തുകളെയും സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള അതിർവരമ്പുകളെയും തച്ച് തകർത്ത് ഇവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും, ഇവിടെ അടുത്ത തലമുറയുടെ അവസ്ഥ പരിതാപകരമായി പോകും എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് വല്ല മെറിറ്റും ഉണ്ടോ, ആ വിമർശനത്തിന് വല്ല മെറിറ്റും ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ തയ്യാറാകണമെന്ന അപേക്ഷ മാത്രമാണുള്ളത്. ഇത് കുറച്ച് കാര്യങ്ങൾ, ഇവിടെ ഈ ചെറിയ സമയത്തിനുള്ളിൽ കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ അനലൈസ് ചെയ്തത്. ഇനി ഇതിന്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ അന്ന് മീഡിയ വൺ ചർച്ചയിലൊക്കെ പറഞ്ഞതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ജെൻഡർ കൺഫ്യൂഷൻ, അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നങ്ങൾ, അത് ഇപ്പോ ഈ ജെൻഡർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജെൻഡർ ആശയങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന കുട്ടികൾ അവരൊന്ന് അഡോളസൻസിലേക്ക് എത്തുമ്പോൾ, അവരൊന്ന് അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലാവുക. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു, കാരണം അവിടെ 1970s തൊട്ട് തന്നെ ഇത്തരം ആശയങ്ങൾ പഠിപ്പിക്കപ്പെട്ടു. ഇപ്പോ അവിടെയുള്ള ഒരു പിന്നെ 10-3 പേരോ അല്ലെങ്കിൽ 6-1 ഒരാളോ ഒക്കെ എന്താണ് ഇപ്പൊ തന്നെ ജെൻഡർ നോൺ കൺഫേമിംഗ് ആണ്. ആണാണോ പെണ്ണാണോ തിരിച്ചറിയപ്പെടാത്ത ഒരു അവസ്ഥയാണുള്ളത്. ലിംഗസ്വത്വത്തെ പറ്റി ബോധമില്ലാത്ത ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇപ്പോൾ തന്നെ യൂറോപ്പിലുണ്ട്. ഈ ആ അവസ്ഥ നമ്മുടെ നാട്ടിൽ നേരിട്ട് അനുഭവിക്കാൻ ഇപ്പൊ നമ്മൾ കുറെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞല്ലോ. ഇതേപോലെ ആ പ്രത്യാഘാത അനുഭവിക്കാൻ കുറച്ച് 10-20 വർഷം എടുക്കേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ എല്ലാത്തിന്റെയും പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചിട്ടേ നമ്മൾ തിരുത്തുള്ളൂ എന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? ഓൾറെഡി ഇത്തരം ആശയങ്ങൾ നടപ്പിലാക്കപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് ഒന്ന് പരിശോധിച്ചുകൂടെ? ഓക്കെ, നിങ്ങൾ ഞങ്ങൾ പറയുന്നത് എടുക്കണ്ട, നിങ്ങൾ ഞങ്ങൾ പറയുന്ന അതേപടി എടുക്കണ്ട, നിങ്ങൾക്കൊന്ന് പരിശോധിച്ചുകൂടെ? ഈ പറയുന്നതൊക്കെ സംഭവിക്കുന്നുണ്ടോ, ഇതൊക്കെ ഉള്ള കാര്യമാണോ എന്ന പരിശോധനയെങ്കിലും നടത്തിക്കൂടെ എന്നാണ് വളരെ വിനീതമായിക്കൊണ്ട് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇത് ഏതെങ്കിലും ഒരു വ്യക്തികൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇല്ല എന്ന് പറയുവാനോ ഒന്നുമല്ല. അവരുടെ പ്രയാസങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാവരും അവരെ കൂട്ടിപ്പിടിക്കേണ്ടതുണ്ട്. അവർക്ക് പരിഹാരമാണ് നൽകേണ്ടത്. അവരെ മനസ്സിനനുസരിച്ച് ശരീരം മുറിച്ചു മാറ്റാന്ന് പറഞ്ഞ് അവരെ കൂടുതൽ നരകയാതനകളിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്, മറിച്ച് അവർക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാണ് വേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള ഈ ജെൻഡർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജെൻഡർ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് സമൂഹത്തെയും അടുത്ത തലമുറയെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം വലിയ രൂപത്തിൽ ബാധിക്കും എന്ന ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചില ആളുകൾക്കെങ്കിലും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഈ വിഷയം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണേ, മനസ്സിലാക്കാൻ ശ്രമിക്കണേ. പുരോഗമനം എന്ന പേരിൽ എന്ത് വരുമ്പോഴും അത് നാക്ക് തൊടാതെ വിഴുങ്ങാതെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണേ എന്ന ഒരു അപേക്ഷയാണ് ഒരിക്കൽ കൂടി മുന്നോട്ട് വെക്കുവാനുള്ളത്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ പ്രശ്നമല്ല, നമുക്ക് എല്ലാവരെയും ബാധിക്കുന്ന ഇങ്ങനെയുള്ള ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടായാൽ അത് മുസ്ലിം കുട്ടികളെ മാത്രം ബാധിക്കുന്ന ഒരു ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെയുള്ള സർജറികൾ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രയാസം ആകൂലല്ലോ. ഇങ്ങനെയുള്ള പിന്നെ സെൽഫ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ മുസ്ലിങ്ങളെ മാത്രമായി ബാധിക്കുകയില്ലല്ലോ, എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. സാമൂഹികമായി വലിയ രൂപത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇത് ആ നിലക്ക് തന്നെ എല്ലാവരും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ സംസാരം ഇതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ റെലവൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഇത് കേൾക്കേണ്ട ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നൊരു അപേക്ഷ കൂടി പറയുകയാണ്. ഇതിന്റെ ലിങ്ക് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കണം എന്ന ഒരു അപേക്ഷ കൂടി നടത്തിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വഹദ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.